വിശ്വാസമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കുവാൻ സാധ്യമല്ല. താങ്കൾക്ക് വിശ്വാസമില്ല എന്നോട് പറയരുത്. ഒരു മിനിറ്റിൽ താങ്കൾ എന്തെല്ലാമാണ് വിശ്വസിക്കുന്നത്? താങ്കൾ കിടക്കുന്ന കട്ടിലിനെ വിശ്വസിക്കുന്നു, ഇരിക്കുന്ന കസേരയെ വിശ്വസിക്കുന്നു, കുടിക്കുന്ന ചായയെ വിശ്വസിക്കുന്നു, താമസിക്കുന്ന വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീടില്ല എന്ന് വിശ്വസിക്കുന്നു, രാവിലെ യാത്ര ചെയ്യുവാൻ പോകുന്ന ആ സ്കൂട്ടറിനെ വിശ്വസിക്കുന്നു, അതിനകത്ത് ഒഴിച്ചിരിക്കുന്ന പെട്രോളിനെ വിശ്വസിക്കുന്നു, അത് തന്നതായ പെട്രോൾ പമ്പുകാരനെ വിശ്വസിക്കുന്നു, താങ്കൾ കയറുന്ന ബസ് അല്ലെങ്കിൽ ട്രെയിൻ താങ്കളെ തക്ക സ്ഥാനത്ത് കൊണ്ടെത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു, അതിലെ ഡ്രൈവറെ വിശ്വസിക്കുന്നില്ലേ? അയ്യോ, താങ്കൾ എത്ര വലിയൊരു വിശ്വാസിയാണെന്നറിയാമോ? പിന്നെ വിശ്വാസമില്ല എന്ന് ആ മുടന്തൻ ന്യായം പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കരുത്. ഇനിയും ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, താങ്കൾ ഈ വിശ്വസിച്ചിരിക്കുന്നതിൽ അന്ധവിശ്വാസങ്ങൾ എന്തെല്ലാമാകുന്നു എന്നറിയാമോ? പലർക്കും അതാണ് കൂടുതൽ, അന്ധവിശ്വാസം. ഈ കാര്യം പ്രത്യേകം നാം ഓർക്കുകയും അത് അല്പം ശ്രദ്ധിച്ച് ക്രമീകരിക്കുകയും ചെയ്താൽ വലിയ പ്രയോജനമായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ഈ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ കണ്ട ആ ചലനം, ആ മുന്നേറ്റം, ആ ഗതി തന്നെ തുടരുന്നതായി കാണാവുന്നതാണ്. യേശുവിനെ രാജാവായി അംഗീകരിക്കാതെ ആ ജനം തള്ളിക്കളയുന്നതും മത നേതാക്കന്മാരുമായി യേശു പോരാട്ടം തുടരുന്നതും ഈ അധ്യായത്തിലും കാണാവുന്നതത്രേ. സംഭവങ്ങൾ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി ഈ അധ്യായം വെളിപ്പെടുത്തുന്നു. ഹേരോദാവ് തൻ്റെ വാക്ക് പാലിക്കണം എന്ന ഒഴികഴിവ് പറഞ്ഞ് യോഹന്നാൻ സ്നാപകനെ കൊന്നു. വെളിച്ചത്തോട്, സത്യത്തോടുള്ള പ്രത്യക്ഷമായ ഒരു ശത്രുത്വം അത്രേ ഇവിടെ ഈ പ്രവർത്തനം കൊണ്ട് നാം കാണുന്നത്. അന്തിമമായി ഇത് തന്നെ ക്രിസ്തുവിൻ്റെ മേലും കൈവെക്കുമെന്നതിന് സംശയമില്ല. ഹേരോദാവിൻ്റെ ദുഷ്ടകരങ്ങൾ തൻ്റെ മേൽ വീഴാതിരിക്കേണ്ടതിന് യേശു മാറിക്കളയുന്നു. കാരണം യേശുവിൻ്റെ സമയം വന്നിട്ടില്ലായിരുന്നു. സുവിശേഷ എഴുത്തുകാർ നൽകിയിട്ടുള്ള താൽപ്പര്യം കണക്കിലെടുത്ത് നോക്കിയാൽ യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുവാൻ പോകുന്നത് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതത്രേ. എല്ലാ സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു അത്ഭുതം ഇത് മാത്രമാകുന്നു. അപ്പോൾ 14-ാം അധ്യായത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത്, സംക്ഷിപ്തമായി പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്യുന്ന ആ കാര്യമാണ്. യേശു പൊതുസ്ഥലം വിടുവാൻ ശ്രമിച്ചിട്ടും പുരുഷാരം അവനെ പിന്തുടരുന്നു. അവൻ 5000 പോഷിപ്പിക്കുന്നു. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരെ കടലിനക്കരേക്ക് അവൻ അയക്കുന്നു. അവിടെ ഭയങ്കരമായ കാറ്റടിച്ചപ്പോൾ യേശു വെള്ളത്തിന്മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്ക് എത്തുന്നു. 14-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം. നിങ്ങൾ ആ ഭാഗം എടുത്തു എന്ന് വിശ്വസിക്കട്ടെ. എന്നോടൊപ്പം ഞാൻ വായിക്കുമ്പോൾ ആ ഭാഗം വായിക്കുക. ആ കാലത്ത് ഇടപ്രഭുവായ ഹേരോദാവ് യേശുവിൻ്റെ ശ്രുതി കേട്ടിട്ട് അവൻ യോഹന്നാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു, അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. ഇപ്പോൾ വായിച്ചു കേട്ടത് ഒരു അന്ധവിശ്വാസമാകുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നു എങ്കിൽ താങ്കൾ ശരിയാണ്. അത് ബൈബിളിൽ എഴുതി കണ്ടതുകൊണ്ട് ബൈബിളിലെ അന്ധവിശ്വാസമാണെന്ന് താങ്കൾ കരുതരുതേ. ഇത് യേശുവിൻ്റെ അന്ധവിശ്വാസവുമല്ലായിരുന്നു. അവൻ്റെ അപ്പോസ്തലന്മാരും ഇങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. ക്രിസ്തു മാർഗത്തിലും ഇങ്ങനൊരു അന്ധവിശ്വാസമില്ല. ആ പഴയ ഹേരോദാവിൻ്റെയും അന്നത്തെ അറിവില്ലാത്ത ജനത്തിൻ്റെയും അന്ധവിശ്വാസമായിരുന്നു ഈ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞേക്കാം, അയ്യോ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അന്ധവിശ്വാസമൊന്നും ഇല്ലല്ലോ. ഹേരോദാവിൻ്റെ കാലത്തെപ്പോലെ നാം അന്ധവിശ്വാസികളാണോ? നാം വിദ്യാസമ്പന്നരല്ലേ? സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാട് നമ്മുടേത് ആ നാടല്ലേ? നാം അന്ധവിശ്വാസികളല്ല, ആത്മവിശ്വാസമുള്ളവരാണ്. ആണോ? ഒന്ന് ചിന്തിച്ച്. എന്നും നമ്മുടെ ഇടയിൽ ജാതകവും നക്ഷത്രവും കൈനോട്ടവും എല്ലാം ഇല്ലേ? നാം ഓരോ ദിവസവും നോക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം അന്ധവിശ്വാസം അടങ്ങിയിട്ടുണ്ട്? അജ്ഞത. ഈ അന്ധവിശ്വാസങ്ങളാൽ ജനം നശിക്കുകയാണ്. ശകുനം നോക്കുക, മുഹൂർത്തം നോക്കുക, പല്ലി ചൊല്ലുക, നിലാവ് കാണുക, കണി കാണുക, 1-ാം തീയതി കയറുക, അയ്യയ്യോ, നമ്മെ ഭരിക്കുന്നത് ഈ മൂഢതകളെല്ലാം ആകുന്നു. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയ മനുഷ്യർ, നമ്മുടെ മതങ്ങൾക്ക് ഇതിൽ ഒരു വലിയ പങ്കുണ്ട്. അടിസ്ഥാനപരമായി തന്നെ മനുഷ്യൻ അന്ധവിശ്വാസിയാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ദൈവവചനത്തിൽ നിന്നും താങ്കൾ വ്യതിചലിക്കുന്ന ആ നിമിഷം താങ്കൾ അന്ധവിശ്വാസിയാകുന്നു. യുക്തിവാദികൾ എന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നവർ പോലും ഇന്ന് ദുഷിച്ച മതാചാര സമ്പ്രദായങ്ങളുടെ പിൻപിലും പ്രത്യയശാസ്ത്രങ്ങളുടെ പുറകെയും പോകുന്ന കാഴ്ചയല്ലേ കാണുന്നത്? വിദ്യാസമ്പന്നരായ ആളുകൾ, ബുദ്ധിജീവികൾ പ്രാകൃത മതവിശ്വാസത്തിൻ്റെയും നാണംകെട്ട ഗുരുക്കന്മാരുടെയും പിൻപേ പോകുന്നത് എത്ര ലജ്ജാകരമാകുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ രക്തരൂക്ഷത വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. അന്ന് ഉള്ളവനെ കൊന്നൊടുക്കി ഇല്ലാത്തവനെ രക്ഷിക്കുന്ന യുക്തിയുമായി ഇറങ്ങിത്തിരിച്ച ഇയാൾ ഇന്ന് വഷളായ ഒരു മതാചാര സമ്പ്രദായത്തിൻ്റെ പിൻപെയാണ്. അതെ, അന്ധവിശ്വാസത്തിൻ്റെ പിടിയിൽ. നമ്മുടെ നാട്ടിലെ അഭ്യസ്ത വിദ്യരായ പ്രിയപ്പെട്ടവർ, ഭരണചക്രം തിരിക്കുന്ന മഹാന്മാർ ഈ അന്ധവിശ്വാസത്തിൻ്റെ പിൻപെ പോകുന്നത് നമുക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുന്നില്ല. സുഹൃത്തെ, താങ്കൾക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസമുണ്ടോ? ഹേരോദാവ് കരുതുന്നത് യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും വന്നു എന്നാണ്. മനുഷ്യൻ മരിച്ചാലും ഇവിടൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കും എന്ന് ഇന്നും പലരും കരുതുന്നുണ്ട്. ചിലർ പറയുന്നത് 40 ദിവസം ചുറ്റിപ്പറ്റി നിൽക്കുമെന്നാണ്. ഇതൊക്കെ വെറും മണ്ടത്തരം മാത്രമാണ് സുഹൃത്തെ. മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്കത് കുറെ കൂടി ശ്രദ്ധിക്കണം. ഈ ഭാഗത്തേക്ക് തന്നെ വന്നാട്ടെ. ക്രിസ്തുവിൻ്റെ ആളത്വവും ശുശ്രൂഷയും സിംഹാസനത്തിൽ ഇരുന്നിരുന്ന രാജാവിൻ്റെ ശ്രദ്ധയെപ്പോലും ഒഴിഞ്ഞുപോയില്ല. ഈ ഹേരോദാവ് ഏത് വിധത്തിലുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഉള്ളവനാകുന്നു എന്ന് പഠിക്കേണ്ട കാര്യം തന്നെയാകുന്നു. ആ കുടുംബം മുഴുവൻ ഒരുതരം വഷളന്മാരും തോന്നിവാസികളുമായിരുന്നു. ഇക്കാലത്ത് നാം പറയല്ലേ അധോലോകം, അതുതന്നെ. ആദ്യ നൂറ്റാണ്ടിലെ അധോലോക സംഘമായിരുന്നു അവരെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇവിടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹേരോദാവ് ഒട്ടും വ്യത്യസ്തനല്ലായിരുന്നു. ഈ അധ്യായത്തിൽ ആദ്യത്തെ പല വാക്യങ്ങളും ഇതിനോടകം സംഭവിച്ച കാര്യങ്ങളെ കാണിക്കുന്ന പൂർവദൃശ്യം അത്രേ. യേശുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഹേരോദാവ് കേട്ടപ്പോൾ അവനിൽ ഭയങ്കര ഭയവും അന്ധവിശ്വാസവും നിറഞ്ഞു. യോഹന്നാൻ സ്നാപകനെ കൊന്നത് ഹേരോദാവായിരുന്നു. അവൻ യോഹന്നാനെ യേശുവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു. യോഹന്നാൻ സ്നാപകൻ മരിച്ചവരിൽ നിന്നും ഉയർത്തു എന്ന് ഹേരോദാവ് വിശ്വസിച്ചു. അവൻ്റെ ഭയം ഒരുതരം ക്രോധ പാരവശ്യമായി തീർന്നു. കാരണം യോഹന്നാനെ മുഴുവനായി നശിപ്പിക്കണം എന്നത്രേ ഹേരോദാവ് ആഗ്രഹിച്ചിരുന്നത്. ഹേരോദാവ് ഒരു മദ്യപനായിരുന്നു, നശിച്ചവൻ, വഷളൻ, മനക്കരുത്തില്ലാത്തവൻ. അവനൊരു കുലപാതകനുമായിരുന്നു. ക്രിസ്തുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാനെ അവൻ കൊന്നുകഴിഞ്ഞു. ക്രിസ്തുവിനെ തന്നെ കൊല്ലുവാൻ അവൻ തയ്യാറായിക്കഴിഞ്ഞു. യോഹന്നാൻ സ്നാപകൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റി നടന്ന സംഭവ പരമ്പരയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു പൂർവദൃശ്യം ആകുന്നു എന്ന്. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നത് ഹേരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഹേരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിൽ ആക്കിയിരുന്നു. ഹേരോദാവ് യോഹന്നാനെ പിടിച്ചു കെട്ടി തടവിലാക്കിയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇതൊരു ഭൂതകാല സംഭവമാകുന്നുവല്ലോ. ഹേരോദ്യ നിമിത്തം ഹേരോദാവ് യോഹന്നാനെ തടവിലാക്കിയിരുന്നു. മറ്റുള്ളവർ ഹേരോദാവിനെ സ്വാധീനിച്ചിരുന്ന വിധം ശ്രദ്ധിച്ചാലും ഇവിടെ ഹേരോദ്യ നിമിത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപോട്ട് വായിക്കുമ്പോൾ അത് മറ്റുള്ളവരാൽ ആകുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരു രാഷ്ട്രീയക്കാരനെ പോലെ അവൻ പ്രേരിപ്പിക്കപ്പെടുകയാണ്. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവൻ എല്ലാം ചെയ്തത്. ഹേരോദാവിൻ്റെ അസാൻമാർഗിക ജീവിതത്തിനെതിരെ യോഹന്നാൻ സ്നാപകൻ സംസാരിച്ചിരുന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നത് അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്നെണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു. ഇവിടെ ഇതാ ഹേരോദാവ് പുരുഷാരത്തെ ഭയപ്പെടുന്നു, രാജാവ് പുരുഷാരത്തെ ഭയപ്പെടുന്നു എന്ന്. 6-ാം വാക്യം എന്നാൽ ഹേരോദാവിൻ്റെ ജനന ദിവസമായപ്പോൾ ഹേരോദ്യയുടെ മകൾ സഭാമധ്യെ നൃത്തം ചെയ്ത് ഹേരോദാവിനെ പ്രസാദിപ്പിച്ചു. ഹേരോദാവ് ഭോഗാസക്തനായ കാമാന്തനായ ഒരു വയസ്സനായിരുന്നു. അയാൾ തൻ്റെ സഹോദരൻ്റെ ഭാര്യയുമൊത്ത് ജീവിക്കുകയായിരുന്നു. ഈ കാരണത്താൽ യോഹന്നാൻ സ്നാപകൻ അവനെ ശകാരിച്ചു. രാജ്യത്തെ ഭരണാധികാരി ചെയ്ത വഷളത്വം എത്ര വലുതാണെന്ന് നോക്കിക്കേ. 7-ാം വാക്യം അതുകൊണ്ട് എന്തു ചോദിച്ചാലും അവൾക്ക് കൊടുക്കും എന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു. ഞാൻ ചിന്തിക്കുന്നത് ഹേരോദാവ് പ്രതീക്ഷിച്ചത് അവൾ വല്ല സാധനങ്ങളും ചോദിക്കുമെന്നാണ്. തീർച്ചയായും യുക്തിക്ക് ചേരുന്നത് വല്ലതും. എന്തൊരു പ്രാകൃതമായ ഇടപെടലുകളില്ലേ. 8-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരയണം എന്ന് പറഞ്ഞു. ഓഹ്, അമ്മ ഹേരോദ്യ ആ കുടുംബത്തിൻ്റെ തനി സ്വഭാവം കാണിക്കുകയാണ്. അവളുടെ അപേക്ഷ വളരെ ക്രൂരവും വികൃതവും പൈശാചികവുമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ അവളെ ശകാരിച്ചതിലുള്ള പക തീർക്കുവാൻ വേണ്ടിയുള്ള മൃഗീയമായ താല്പര്യം അത്രേ ഹേരോദ്യയിൽ നാം കാണുന്നത്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് രാജാവ് ദുഃഖിച്ചുവെങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു. അപ്രകാരത്തിൽ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തതിന് ശേഷം അത് നിവർത്തിക്കാതിരുന്നാൽ തൻ്റെ വിരുന്നുകാർ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഹേരോദാവ് ഭയപ്പെട്ടു. 10 മുതലുള്ള വാക്യങ്ങൾ ആളയച്ച് തടവിൽ യോഹന്നാനെ ശിരഛേദം ചെയ്യിച്ചു. അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്നു, ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ആ ചിത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചേ. ഏതായാലും ആ നടന്ന ക്രൂരവും മൃഗീയവുമായ സംഭവം വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ അന്നത്തെ സമൂഹം അപ്രകാരത്തിലുള്ളതായിരുന്നു എന്നത്രേ. യോഹന്നാൻ സ്നാപകൻ്റെ തല മുറിച്ച് ഒരു താലത്തിൽ ആ നൃത്തം ചെയ്ത പെൺകുട്ടിക്ക് കൊടുത്തു. ശേ, മനുഷ്യ സ്വഭാവം അധികം മാറ്റപ്പെട്ടിട്ടില്ലെന്നും അമിത ലൈംഗികാസക്തിയും കൊലപാതകവും ഇന്നത്തെ സമൂഹത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു, പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. യോഹന്നാൻ ശിഷ്യന്മാർ അവൻ്റെ ശരീരമെടുത്ത് സ്നേഹത്തോടെ അലിവോടെ സംസ്കരിച്ചു. മനുഷ്യനെ ഭയപ്പെടാതെ സംസാരിച്ച യോഹന്നാൻ സ്നാപകൻ. കർത്താവ് അവിടെ നിന്നും മാറി, കാരണം ഹേരോദാവിൻ്റെ ഭയം ഒരു ക്രോധപാരവശ്യമായി പൊട്ടിപ്പുറപ്പെട്ട് യേശുവിനോടും എന്തെങ്കിലും അതിക്രമം കാട്ടും എന്നവൻ അറിഞ്ഞിരുന്നു. യേശുവിനെ ഈ മനുഷ്യനെ അറിയാമായിരുന്നു. തൻ്റെ സമയം വന്നിരുന്നില്ല എന്നതിനാൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകാതിരിക്കുവാൻ യേശു ശ്രദ്ധിച്ചു. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. യേശു ഒരു പടകിൽ കയറി ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. പക്ഷേ പട്ടണങ്ങളിൽ നിന്നും വന്ന പുരുഷാരം അവനെ വിട്ടുപോകുവാൻ വിസമ്മതിച്ച് അവൻ്റെ പിൻപേ ചെന്നു. അങ്ങനെ അവർ ഗലീല കടലിൻ്റെ തീരത്തുകൂടി നടന്ന് അവൻ്റെ അടുത്തെത്തി. അവൻ പുരുഷാരത്തിനിടയിൽ എത്രമാത്രം പ്രസിദ്ധനാകുന്നു എന്ന് ഈ സംഭവം നമ്മെ കാണിക്കുന്നു. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവർ അവരുടെ രോഗികളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇത് വീണ്ടും ശ്രദ്ധിക്കുക, ആ ദിവസം അവൻ ആയിരക്കണക്കിന് ആളുകളെ വീണ്ടും സൗഖ്യമാക്കി. ആർക്കും ചോദ്യം ചെയ്യുവാൻ സാധിക്കാത്ത വണ്ണം ആയിരുന്നു അവൻ്റെ വീര്യപ്രവർത്തികൾ. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. താൻ എന്തു ചെയ്യണമെന്ന് ശിഷ്യന്മാർ യേശുവിനെ ഉപദേശിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ ഉപദേശം ജനങ്ങളെ ഗ്രാമങ്ങളിലേക്ക് അയക്കണം എന്നത്രേ. നാം മിക്കപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ കർത്താവിനെ ഗുണദോഷിക്കുക, എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല ദൈവമേ, അവരെ നീ അങ്ങ് പറഞ്ഞയച്ചാലും എന്ന മനോഭാവം. 16-ാം വാക്യത്തിൽ യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ ഈ ഉപദേശത്തിന് യേശു നൽകിയ മറുപടിയാണ് രസകരം. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു അത്ഭുതം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതാണ്. ആ ഒരൊറ്റ കാരണത്താൽ ഈ അത്ഭുതം വളരെ പ്രധാനപ്പെട്ടതാകുന്നു. യേശു എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതിലേക്ക് ശിഷ്യന്മാർ തന്നെ ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടിയതുപോലെ. പക്ഷേ അവൻ അവരോട് പറഞ്ഞത്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്നത്രേ. ഇത് അസാധ്യമായ ഒരു ആജ്ഞയായിരുന്നു. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ അവനോട്, 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ ശോചനീയമായ അവസ്ഥയുടെ വ്യക്തമായ ഒരു ഭാവമത്രേ ഈ 5 അപ്പവും 2 മീനും മാത്രം ഉണ്ടായിരിക്കുക എന്നത്. ഇന്ന് ക്രിസ്തീയ നേതാക്കന്മാർ പോലും പറയുന്നത്, ഈ പുരുഷാരത്തെ എല്ലാം നാം പറഞ്ഞയക്കണമെന്നത്രേ. കാരണം ഈ പുരുഷാരത്തിൻ്റെ ആവശ്യങ്ങളിൽ ഇടപെടുവാൻ സ്വാഭാവികമായ മാർഗങ്ങളുണ്ടത്രേ. മാനസിക ആവശ്യങ്ങൾക്ക് മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്കലും ഭൗതിക ദുരിതാശ്വാസങ്ങൾക്കായി സർക്കാരിൻ്റെ അടുത്തും പുരുഷാരത്തെ അയക്കേണ്ടതത്രേ എന്നാണ് ഇന്ന് ക്രിസ്തീയ സഭയുടെ ഭാഷ്യം. പ്രിയരെ, ആത്മീക ആഹാരം നൽകുന്നതിനായി ഇന്ന് നമ്മുടെ കൈവശമുണ്ട്. ഒരുപക്ഷെ അത് വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ എന്ന് വന്നേക്കാം, 5 അപ്പവും 2 മീനും. പക്ഷേ ഇന്ന് വാസ്തവത്തിൽ നമുക്കില്ലാത്തത് യേശു കർത്താവിൻ്റെ ശക്തിയാകുന്നു. ആ ശക്തി മാത്രം നമുക്കുണ്ടായിരുന്നെങ്കിൽ പുരുഷാരത്തെ നാം മറ്റെവിടേക്കും പറഞ്ഞയക്കേണ്ടതില്ലായിരുന്നു. ആവശ്യഭാരത്താൽ നട്ടം തിരിയുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും കൂടുമ്പോൾ അവർക്ക് തൃപ്തി വരുത്തുവാൻ നമ്മുടെ കൈകളിൽ എന്തുണ്ട്? മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് ഗവൺമെൻറ്റിലല്ല, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളിലല്ല, പിന്നെയോ ദൈവത്തിൽ മാത്രമാകുന്നുവെന്ന് ഗ്രഹിക്കുവാൻ നാം പരാജയപ്പെട്ടു. ഇന്ന് ക്രിസ്തീയ സഭ ശക്തിയില്ലാത്തതായിരിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല. സമൂഹത്തിൽ ശക്തമായി നിൽക്കേണ്ടവർ ഇന്ന് പേടിച്ചോടുകയാണ്. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്നവൻ പറഞ്ഞു. അവൻ്റെ ആ പ്രതികരണം എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അവിടുന്ന് കർത്താവാകുന്ന സുഹൃത്തെ, അവനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്, അത് ഇങ്ങ് കൊണ്ടുവരുവീൻ എന്ന്. അവനുമായി ബന്ധപ്പെടുമ്പോൾ കണക്കാക്കുന്നത് നമുക്ക് എന്തുണ്ട് എന്നതല്ല, പിന്നെയോ വാസ്തവത്തിൽ നമുക്കില്ലാത്തതെന്ത് എന്നത്രേ. നമുക്കുള്ളത് എന്തായിരുന്നാൽ തന്നെയും അത് നൽകുക, അത് നൽകുവാൻ നാം തയ്യാറാണോ? അങ്ങനെ നൽകുമ്പോൾ അവിടുന്ന് തന്നെ അത് നിർവഹിക്കുവാൻ നാം അനുവദിക്കുമോ എന്നതാണ് ചോദ്യം. ഈ ചെറു ബാലകന്റെ കൈവശം എടുത്താൽ പൊങ്ങാത്ത 5 റൊട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ഒരു ധാരണ നമുക്കുണ്ടാകരുത്. വാസ്തവത്തിൽ അവ ചെറിയ 5 ബണ്ണോ അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ 5000-ൽ അധികം വിശന്നു പൊരിഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം കൂടി 5 ചെറിയ ബണ്ണും ഈ ചെറിയ ബാലൻ അവ കൊണ്ടുവന്ന് കൊടുത്തു. ഒരുപക്ഷെ അവൻ്റെ ഉച്ചഭക്ഷണത്തിന് അവൻ കൊണ്ടുവന്നതായിരിക്കും അത്. അത് അവന് തന്നെ കഴിക്കാൻ തികയത്തില്ലായിരുന്നു. 5 അപ്പവും 2 ചെറിയ മീനും. യേശു പറഞ്ഞു, അതിങ്ങ് കൊണ്ടുവരുവീൻ എന്ന്, 19-ാം വാക്യത്തിൽ. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. നാം ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത വിധത്തിലുള്ള രസകരമായ ഒരു കാര്യത്തിലേക്ക് ആരോ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചു. വിശുദ്ധ മർക്കോസ് ഈ സംഭവം രേഖപ്പെടുത്തിയപ്പോൾ അവിടെ പറഞ്ഞു, ആ ജനം 100ഉം 50ഉം ആയുള്ള ഓരോ കൂട്ടമായി ഇരിക്കുവാൻ ക്രിസ്തു അവരോട് പറഞ്ഞു എന്ന്. ഈ ജനം പല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു. ആ പുല്ലിൽ അവർ ഇരുന്നപ്പോൾ ഒരുപക്ഷെ ഓരോ ഗ്രാമത്തിൽ നിന്നുള്ളവർ പ്രത്യേകം പ്രത്യേകമായിരിക്കും ഇരുന്നത്. ഓരോ ഗ്രാമത്തിൽ നിന്നും വന്നവരുടെ വസ്ത്രധാരണവും വ്യത്യസ്തമായി എടുത്തു കാണിക്കുന്നതായിരിക്കുമല്ലോ. ആ മലയുടെ അങ്ങേ ചരിവിൽ നിന്ന് നോക്കുമ്പോൾ ഈ വർണ്ണശബളമായ കൂട്ടത്തെ കാണുന്നത് ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. അവർ ഒരുപക്ഷെ ചുവപ്പും നീലയും പച്ചയും ഓറഞ്ചും കരിഞ്ചുവപ്പും അങ്ങനെ എല്ലാ വർണ്ണങ്ങളിലും ഉള്ള വസ്ത്രം ധരിച്ചവരായിരുന്നിരിക്കാം. അവർ ശരിയായ വിധത്തിൽ ഇരിക്കുവാൻ യേശു കർത്താവ് ആവശ്യപ്പെട്ട് കാണും. അവൻ ചെയ്യുന്നതെല്ലാം ക്രമമായും കൃത്യമായും ആയിരുന്നുവല്ലോ. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി അവൻ വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എന്ന് നാം വായിക്കുന്നു. യേശു കർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കുവാൻ ആദ്യം മുൻപോട്ട് വന്ന മിടുക്കന്മാരെല്ലാം ഇപ്പോൾ വിളമ്പുകാരായി മാറിയത് നിങ്ങൾ നോക്കിക്കേ. നമ്മുടെ എല്ലാം ശുശ്രൂഷ അതാകുന്നു. അപ്പൊസ്തലന്മാരുടെയും ശിഷ്യന്മാരുടെയും അച്ഛന്മാരുടെയും പാസ്റ്റർമാരുടെയും ഉപദേശിമാരുടെയും മൂപ്പന്മാരുടെയും എല്ലാ ദൈവമക്കളുടെയും ശുശ്രൂഷ വിശന്നിരിക്കുന്ന പുരുഷാരത്തിന് ആഹാരം നൽകുക എന്നതത്രേ. വടികൊണ്ടവരെ അടിക്കുകയല്ല, പിന്നെയോ അവർക്ക് ആഹാരം നൽകുക. ഇന്ന് കൂടുതലും പേർ എങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുവാനാകുന്നു ഉള്ളത്. യഥാർത്ഥത്തിൽ പോയി ശുശ്രൂഷിക്കുവാൻ ആളില്ല. കമ്മിറ്റിയും സബ് കമ്മിറ്റിയും പിന്നെ അതിൻ്റെ സബ്ബും അങ്ങനെ പോകുന്നു ആലോചനക്കാർ. പക്ഷേ ആവശ്യത്തിലിരിക്കുന്നവരെ ശുശ്രൂഷിപ്പാൻ ആരുമില്ല. എല്ലാവർക്കും അധ്യക്ഷനാകുവാനാണ് മോഹം. ആരെയും മുഷിപ്പിക്കാതിരിക്കുവാൻ ഇന്നത്തെ കമ്മിറ്റികളിലെ സ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെയർമാൻ, വൈസ് ചെയർമാൻ 15 എണ്ണം, പിന്നെ വർക്കിംഗ് ചെയർമാൻ എന്തോ നാണം കെട്ട സ്ഥാനങ്ങളാണല്ലേ. ഒരു സംഘടനയ്ക്ക് 10 രക്ഷാധികാരികൾ വന്നാലത്തെ സ്ഥിതി ഒന്ന് ചിന്തിക്കൂ. ഇന്ന് സഭയ്ക്ക് ആവശ്യം വിളമ്പുകാരെയാണ്. ജീവന്റെ അപ്പം ലോകത്തിന് നൽകുവാൻ വിളമ്പുകാർ, അതെ, ദൈവവചനമാകുന്ന ആഹാരം വിളമ്പുവാൻ, അതാണ് നമ്മുടെ ജോലി. എല്ലാ വിശ്വാസികളും ഈ ജോലിയിൽ വ്യാപൃതരായിരിക്കണം. 20-ാം വാക്യം നമുക്ക് നോക്കാം. അവിടെ നാം വായിക്കുന്നത്, എല്ലാവരും തിന്ന് തൃപ്തരായി, ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. ശേഷിച്ച കഷ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചത് തിന്നതിൻ്റെ ബാക്കി അല്ലെങ്കിൽ എച്ചിലാകുന്നു എന്നാണ്. അവരെല്ലാം തിന്നിട്ട് എറിഞ്ഞു കളഞ്ഞതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരാരും തൊടാത്ത 12 കൊട്ട നിറയെ അപ്പവും മീനുമാകുന്നു അവർ ശേഷിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ ഗ്രഹിക്കുന്നു. ഇന്ന് വിശപ്പ് എന്തെന്ന് പലർക്കും അറിയില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളും കഴിഞ്ഞ രാത്രി ആഹാരം കഴിക്കാതെയാണ് ഉറങ്ങുവാൻ പോയതെന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുമോ? വയറു നിറയെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താകുന്നുവെന്ന് അന്നത്തെ കാലത്തെ മിക്ക ജനങ്ങളും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവർ തിന്ന് ശേഷിപ്പിച്ച 12 കൊട്ട എന്ന് പറഞ്ഞാൽ അവരുടെ തൃപ്തി താങ്കൾക്ക് ഊഹിക്കുവാൻ സാധിക്കും. അവർ ഭംഗിയായി ഭക്ഷിച്ചു. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. അവിടെ 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കൂ, ഈ സംഖ്യയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടുത്തിയിരുന്നില്ല. ഒരു പുരുഷന്റെ കൂടെ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്ന് കണക്ക് കൂട്ടിയാൽ അത് കൂടുതലാണോ? അന്ന് യേശു കർത്താവ് 5000 അല്ല 15000 പേർക്കെങ്കിലും അപ്പം നൽകി അനുഗ്രഹിച്ചു. അവിടുത്തെ കരുണ എത്ര വലുതാണല്ലേ, അവിടുന്ന് എത്ര ഉന്നതനാണ്. പുരുഷാരത്തിന് ആഹാരം കൊടുത്തതിന് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരെ ഗലീല കടലിൻ്റെ മറുവശത്തേക്ക് പറഞ്ഞയച്ചു എന്ന് നാം വായിക്കുന്നു. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുവാനായി പോയി എന്നും കാണും. 22-ാം വാക്യം, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഉടനെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഈ പദം തിടുക്കത്തെയും വേഗതയെയും കാണിക്കുന്നതത്രേ. 5000 പേരെ പോഷിപ്പിച്ച സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ അവസാനം വിശുദ്ധമത്തായി ആശ്ചര്യജനകമാവണ്ണം ഒരു കാര്യം വിട്ടുകളഞ്ഞിരിക്കുന്നു. ധൃതിയായി ജനങ്ങളെ പറഞ്ഞയക്കുന്നതും ശിഷ്യന്മാരെ തിടുക്കത്തോടെ പടകിൽ കയറ്റി അക്കരെ അയക്കുന്നതും ഒക്കെ മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് മത്തായി വിശദീകരിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ യോഹന്നാൻ അതിൻ്റെ കാരണം പറയുന്നുണ്ട്. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വിഷയം രേഖപ്പെടുത്താതെ പോയിരിക്കുന്നത് ആശ്ചര്യജനകമായി തോന്നുന്നില്ലേ? പ്രത്യേകിച്ചും ക്രിസ്തു രാജാവാകുന്നു എന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്ന വിശുദ്ധ മത്തായി അത് വിട്ടുകളഞ്ഞത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണല്ലേ. താൻ രാജാവാകുന്നു എന്നുള്ള ക്രിസ്തുവിൻ്റെ അവകാശവാദത്തിൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു സ്വഭാവം അത്രേ നാം ഇവിടെ കാണുന്നത്. അവൻ തൻ്റെ അവകാശത്താൽ തന്നെ, പദവിയാൽ തന്നെ രാജാവാകുന്നു. ഏതെങ്കിലും ജനാധിപത്യ രീതിയിൽ അവൻ രാജാവാകുവാൻ പോവുകയല്ല. മനുഷ്യരുടെ താല്പര്യത്താൽ അവനെ രാജാവായി തിരഞ്ഞെടുത്തതല്ല, ദൈവഹിതത്താൽ അവൻ രാജാവായതാണ്. ഒടുവിൽ അവൻ ശക്തിയാൽ രാജാവാകും. അതുകൊണ്ട് ഈ ഭാഗത്തെ ജനങ്ങളുടെ പ്രതികരണത്തിന് വിശുദ്ധ മത്തായി വലിയ വില കൽപ്പിക്കുന്നില്ല എന്ന് മാത്രം. 23-ഉം 24-ഉം വാക്യങ്ങളിൽ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. യേശു കർത്താവ് മലയിലായിരുന്നു പ്രാർത്ഥനയുടെ സ്ഥലത്ത്. ശിഷ്യന്മാരോ ഗലീല കടലിൽ കാറ്റിൻ്റെ മധ്യത്തിൽ അന്ധകാരത്തിൽ അവർ നാശത്തിൻ്റെ സ്ഥാനത്തായിരുന്നു. നാം ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ ഒരു ചിത്രം കൂടിയല്ല ഇത്. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ അടുത്തേക്ക് പോയി. പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവനിരുന്നു. നാം ഇന്നിവിടെ കാറ്റിനാൽ ഉലയുന്ന കടലിൽ നാശത്തിൻ്റെ സ്ഥാനത്തായിരിക്കുന്നു. എനിക്ക് അടുത്ത വാക്യം വലിയ ഇഷ്ടമാണ്. 25-ാം വാക്യം, രാത്രിയിലോ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു, അവരുടെ അടുക്കൽ വന്നു. ഈ 4-ാം യാമം എന്ന് പറഞ്ഞാൽ പ്രഭാതയാമമാകും. വെളുപ്പിനെ 3 മണി മുതൽ പ്രകാശമാകുന്നത് വരെയുള്ള സമയം. ഈ സമയത്താണ് കർത്താവ് കടലിന്മേൽ നടന്ന് തൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നത്. നമ്മെ ഭൂമിയിൽ നിന്നും ചേർക്കുവാൻ അവൻ വരുന്ന യാമവും ഇതുതന്നെ ആയിരിക്കും എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. സഭയുടെ ശുഭ്രമായ ഉദയനക്ഷത്രം ക്രിസ്തുവാകും. അവിടുന്ന് സഭയെ ഭൂമിയിൽ നിന്നും എടുക്കും. അവൻ്റെ വരവിൻ്റെ തീയതി നമുക്കറിയില്ല. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കൃത്യസമയം അറിയാം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ അവർക്കറിയില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളുക. എന്തായിരുന്നാൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് നാം രാത്രിയുടെ 4-ാം യാമത്തിലാകുന്നു ജീവിക്കുന്നത് എന്നത്രേ. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. നോക്കണേ, ഇവിടെ സംഭവിച്ചത് ഇപ്രകാരമായിരുന്നു. നമ്മുടെ കർത്താവ് മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവൻ ശിഷ്യന്മാർ ആ തടാകത്തിൽ കാറ്റിൻ്റെ മധ്യത്തിൽ തുഴയുന്നതും കഷ്ടപ്പെടുന്നതും കണ്ടു. ഈ ചിത്രം വിശുദ്ധ മർക്കോസ് നമുക്ക് നൽകുന്നുണ്ട്. അവിടെ നിന്നും യേശു 4-ാം യാമത്തിൽ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുന്നു. അവനെ കണ്ടപ്പോൾ അതൊരു ഭൂതം എന്ന് പറഞ്ഞ് അവർ പേടിച്ചു നിലവിളിച്ചു. അവർ അന്ധവിശ്വാസികളായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞേക്കും. ഒരളവ് വരെ അന്ധവിശ്വാസം അവർക്കുണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇങ്ങനൊരു സമയത്ത് വെള്ളത്തിന്മേൽ ആരെങ്കിലും നടന്നു വരുന്നത് കണ്ടാൽ നാമും ഈ പറഞ്ഞതുപോലെ ചിന്തിക്കില്ലേ? ഇന്ന് അനേകർക്കുമുള്ള ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇത്. ജീവിതത്തിൽ പ്രതികൂല കാറ്റടിക്കുമ്പോൾ കാണുന്നതെല്ലാം ഭൂതമാണെന്ന് തോന്നും. പല ഭവനങ്ങളിലും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. വീട്ടിൽ ആർക്കെങ്കിലും ഒരു തലവേദന വന്നാൽ ഉടനെ ആരെങ്കിലും കൂടോത്രം ചെയ്തതാണ്. മൃഗങ്ങൾക്ക് അസുഖം വന്നാൽ, മക്കൾ തോറ്റാൽ, കച്ചവടത്തിൽ നഷ്ടം വന്നാൽ എല്ലാം ചെയ്ത്താണെന്നത്രേ പറയുന്നത്. ഈ ബലഹീനതയെ ചൂഷണം ചെയ്യുവാൻ പല ബിരുദന്മാരും ഉണ്ട്. ഞാൻ ആ വിഷയം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഉടനെ യേശു അവരോട് പറഞ്ഞത് താൻ ഒരു ഭൂതമല്ലെന്ന് അത് അവനവർക്ക് വ്യക്തമാക്കി കൊടുത്തു. 28-ാം വാക്യത്തിൽ നാം കാണുന്നത് അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ദാണ്ട കിടക്കുന്നു. പത്രോസ് ഇങ്ങനെ ചോദിച്ചതിനെ തീർച്ചയായും മറ്റുള്ളവർ വിമർശിച്ചു കാണും. അവൻ അങ്ങനെ വെള്ളത്തിന്മേൽ നടക്കേണ്ടതിന് ചോദിക്കുവാൻ പാടില്ലായിരുന്നു എന്നവർ പറയും. പക്ഷേ ഞാൻ പത്രോസിനെ അഭിനന്ദിക്കുകയാണ്. ആധുനിക മിഷണറി പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വില്യം കേറിയുടെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയുണ്ട്. ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രതീക്ഷിപ്പീൻ, ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ ശ്രമിക്കുവീനെന്ന്. തീർച്ചയായും പത്രോസ് അത് ചെയ്തു. ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിൽ സംതൃപ്തി അടഞ്ഞിരിക്കുകയാണ് നാം എല്ലാവരും. പത്രോസിനെ പോലെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ എടുത്തു ചാടുവാൻ തയ്യാറുള്ളവരാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസിന് വെള്ളത്തിന്മേൽ നടക്കുവാൻ സാധിച്ചില്ല എന്ന് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ബൈബിളിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നത്രേ. 30-ാം വാക്യത്തിൽ കാണുന്നത്, എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. നോക്കണേ, പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുമ്പോൾ തൻ്റെ കണ്ണ് യേശു കർത്താവിങ്കിൽ നിന്ന് മാറ്റി അവൻ താഴുവാൻ തുടങ്ങിയപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് കണ്ടോ? ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുള്ളതിലേക്കും മനോഹരമായൊരു പ്രാർത്ഥന, കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന്. 31-ാം വാക്യത്തിൽ കാണുന്നത്, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. മനോഹരമായിട്ടുള്ള കർത്താവിൻ്റെ ഇടപെടലല്ലേ നമ്മുടെ ജീവിതത്തിൽ ഇന്നും. നമ്മെ കൈപിടിച്ചുയർത്തുവാൻ അവൻ മതിയായവനാണ്. നാം താഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന രംഗങ്ങളിൽ നമ്മെ കൈപിടിച്ചുയർത്തി ഉപയോഗിക്കുവാൻ അവൻ മതിയായ കർത്താവാണ്. അവിടുത്തെ കരങ്ങളിലേക്ക് താങ്കളുടെ കരങ്ങളെ സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ